എനിക്കെങ്ങനെ വിശുദ്ധനാകാം? റവറൻഡ് ഡോക്ടർ റോയി പാലാട്ടി സി എം ഐ എഴുതുന്നു. ബ്രദർ ലോറൻസിന്റെ ദ പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവസാന്നിധ്യ പരിശീലനം എന്നൊരു ചെറു ഗ്രന്ഥമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി അതിന്റെ താളുകളിലൂടെ കടന്നുപോയി. വളരെ എളുപ്പം വായിക്കാവുന്ന ഈ പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ നാം ചോദിച്ചു പോകും, എന്തുകൊണ്ട് ഞാനൊരു വിശുദ്ധനാകുന്നില്ല? ഹെർമൻ എന്നായിരുന്നു ലോറൻസിന്റെ പഴയ പേര്. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ മഞ്ഞുമൂടിയ ഒരു പ്രഭാതത്തിൽ ഇലകൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരാൻ പോകുന്ന വസന്തത്തിൽ ഇവയെല്ലാം ഇനിയും ഇലകൊണ്ട് നിറയും. അവൻ ചിന്തിച്ചു, ഇതവന് ദൈവസാന്നിധ്യത്തിന്റെ 1000 തിരികൾ നെഞ്ചിൽ തെളിയുന്ന സമയമായി മാറി. ഇലകൊഴിയുന്ന വൃക്ഷങ്ങൾ കതിരണിയുമെങ്കിൽ ഞാനും ദൈവത്താൽ പുതുജീവൻ പ്രാപിക്കും. ആത്മീയ യാത്രയിൽ ബ്രദർ ലോറൻസ് കടന്നുപോയ അനുഭവങ്ങൾ നമുക്കും പ്രചോദനമാകും. വിശുദ്ധിയുടെ പാതയിൽ യാത്ര ചെയ്യാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഏതാനും കാര്യങ്ങൾ കാണുക. നിർബന്ധിക്കുന്നതെന്ത്? ദൈവസ്നേഹമില്ലാതെ ഞാൻ ഏറെ കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ വിശുദ്ധനാകുന്നില്ല. ദൈവത്തിൻ്റെ പേരിലും ദൈവനാമത്തിലുമൊക്കെയാണ് വിവിധ വേലകളിൽ ഏർപ്പെടുന്നത്. എന്നിട്ടും ദൈവം പ്രസാദിക്കുന്നില്ല. കാരണം വ്യക്തമാണ്, എന്നിൽ ദൈവസ്നേഹമില്ല. സ്നേഹമില്ലാതെ പാട്ടുപാടാം, പ്രാർത്ഥിക്കാം, വിശുദ്ധ കുർബാന ചൊല്ലാം, ചർച്ചകളിൽ ഏർപ്പെടാം, ലേഖനങ്ങൾ എഴുതാം, സോഷ്യൽ മീഡിയയിൽ സംവദിക്കാം. ദൈവസ്നേഹത്താൽ ഞാനിവ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവയ്ക്കൊന്നും ദൈവമഹത്വവുമായി കാര്യമായ ബന്ധമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. 2 കൊരിന്ത്യോസ് 5:14. സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് ഒരു കാര്യം നിർവഹിക്കുന്നതും വെറുപ്പോ ദേഷ്യമോ അഹന്തയോ മൂലം ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിനെന്നോ സഭയ്ക്കെന്നോ പറഞ്ഞു ചെയ്ത പലതും സത്യത്തിൽ അങ്ങനെയായിരുന്നോ എന്ന് കാര്യമായി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നാം വിഷമത്തിലാകും. ദൈവഹിതം നിറവേറ്റുക എന്നതിനേക്കാൾ എന്റെ ഹിതം നിറവേറ്റി അതിൽ സന്തോഷിക്കുക എന്നതാകും നാം സ്വീകരിച്ച വഴി. സോഷ്യൽ മീഡിയയിൽ തർക്കത്തിലും ചർച്ചയിലും ഏർപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെന്നിരിക്കട്ടെ, ദൈവത്തിന്റെ നാമം കളങ്കപ്പെടരുത്. തിരുസഭയുടെ പവിത്രത സൂക്ഷിക്കണം. ഈ ലക്ഷ്യങ്ങളാകും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുക. തീർച്ചയായും ശ്രേഷ്ഠമായവ തന്നെ. ഏതാനും നാളുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവസ്നേഹമോ പരസ്നേഹമോ ഇല്ലാതെ ദൈവസ്നേഹത്തിനായി നാം വാളെടുത്തുനിന്നിരിക്കും. ക്രിസ്തുവിനെ രക്ഷിക്കാൻ എന്ന വിധത്തിലാണ് പത്രോസ് മൽക്കോസിന്റെ ചെവി വെട്ടിയത് എന്ന് ഓർക്കുക. സ്നേഹം പോയാൽ പിന്നെ ജഡം മാത്രമേയുള്ളൂ. സ്നേഹമില്ലാത്ത സഹവാസങ്ങൾ, ചർച്ചകൾ, പ്രഭാഷണങ്ങൾ ഇവയ്ക്കൊന്നും ആത്മാക്കളെ നേടാനോ വിശുദ്ധ വഴിയിൽ ചരിക്കാൻ സഹായിക്കാനോ ആവില്ല. നമ്മുടെ സംതൃപ്തിയല്ല പ്രധാനം, ദൈവത്തിന് ആനന്ദകരമായോ എന്നുള്ളതാണ്. സ്നേഹത്തിൽ ചെയ്യുന്ന എളിയ പ്രവൃത്തിക്ക് സ്നേഹമില്ലാതെ ചെയ്യുന്ന വൻ കാര്യങ്ങളെക്കാൾ ദൈവപ്രീതി നേടാനാകും. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിരസത തളരാനല്ല. ചില ആത്മീയ ശീലങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ക്രിസ്തീയ ജീവിതമാകുന്നു എന്റേത്. അതിനാൽ ഞാൻ വിശുദ്ധനാകുന്നില്ല. ആത്മീയ ശീലങ്ങൾ ഒരു ആത്മാവിന്റെ വളർച്ചയിൽ ഏറെ പ്രധാനപ്പെട്ടവയാണ്. നമ്മെ ദൈവത്തിലേക്ക് ഉയർത്താനാകുന്നത് പലപ്പോഴും ഇവയിലൂടെയാണല്ലോ. അതേസമയം ചില ശീലങ്ങളിൽ മാത്രം ആത്മീയത മുഴുവൻ കാണാൻ ശ്രമിച്ചാൽ ഒരാത്മാവിന്റെ വളർച്ച മുരടിച്ചു പോകും. ജപമാലയിലൂടെ ദൈവാരാധന നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. ആദ്യ ശിഷ്യയും ആദർശ ശിഷ്യയുമായ മറിയം തീർച്ചയായും നമ്മെ ആത്മീയ വഴിയിൽ പ്രകാശിപ്പിക്കും. മരിയാനുകരണം ക്രിസ്താനുകരണത്തിന് ആക്കം കൂട്ടും. പക്ഷേ ഒരു ദിവസം 4 ജപമാല ചൊല്ലിയാൽ എല്ലാമായി എന്ന് ചിന്തിച്ചാലോ, അല്ലെങ്കിൽ 500 വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ എല്ലാം സാധിക്കുമെന്ന് കരുതിയാലോ ഒരു പ്രാർത്ഥനയ്ക്കും മാന്ത്രിക ശക്തിയില്ലെന്ന് ഓർക്കുക. നമ്മെ പ്രകാശിപ്പിക്കാൻ അവ സഹായിക്കും. എന്നാൽ മുന്നോട്ട് ചുവടുകൾ ധീരമായി വയ്ക്കാൻ നമുക്കാകണം. ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലെങ്കിൽ തളർച്ചയെ ഉണ്ടാകൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയി ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്കായി സമയം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൃത്യം ആ സമയത്ത് പ്രാർത്ഥിക്കും. ബാക്കി സമയത്ത് യാതൊരു ദൈവിക ചിന്തയുമില്ലെന്നിരിക്കട്ടെ, ഇത് ക്രിസ്തീയ ജീവിതമല്ല. ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വലിയ അവബോധത്തിൽ ജീവിക്കാനുള്ള ശക്തിയാണ് നിശ്ചിത സമയക്രമങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥന വഴി ഒരാത്മാവ് സ്വീകരിക്കുന്നത്. ലോകത്തിൽ നിന്ന് പിൻവലിഞ്ഞ് അൾത്താരയുടെ മുന്നിലേക്ക് നീങ്ങുന്ന ഒരാത്മാവ് പതുക്കെ പതുക്കെ ലോകത്തെ ഒരാൾത്താരയാക്കാൻ പഠിപ്പിക്കും. യാത്രയിലും ജോലിസ്ഥലത്തും ഭക്ഷണമേശയിലും ഉല്ലാസത്തിലുമെല്ലാം അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ദൈവാലയത്തിൻ്റെ ആവൃത്തി ഭൂമി മുഴുവൻ വ്യാപിക്കുന്നതായി ആ ആത്മാവിന് തോന്നും. ഏതൊരാത്മീയ ശീലത്തിലും ഏറെക്കാലം കഴിയുമ്പോൾ ദൈവം വിരസത നൽകുന്നത് ഇതുകൊണ്ടാണ്. വിരസത തളരാനല്ല, വളർത്താനാണ്. വലിയ കാര്യങ്ങൾ വേണമെന്നില്ല. വലിയ കാര്യങ്ങൾ ചെയ്താലേ വിശുദ്ധനാകൂ എന്ന് ഞാൻ ധരിച്ചു. അതിനാൽ ഞാൻ വിശുദ്ധനാകുന്നില്ല. എളിയ കാര്യങ്ങളിലെ വിശ്വസ്തതയും സമർപ്പണവും ദൈവം ഏറെ മാനിക്കുന്നുവെന്ന് ധരിക്കാതെ മുന്നോട്ട് പോകുന്നത് അബദ്ധമാണ്. പ്രവൃത്തിയുടെ മേന്മയും വലിപ്പവുമെല്ലാം നിശ്ചയിക്കുന്നത് ദൈവമാണ്. ദൈവം പറഞ്ഞത് വിശ്വസിച്ചവളും സ്വീകരിച്ചവളുമല്ലേ ഭാഗ്യവതി? ആത്മീയ ജീവിതത്തിൽ അരങ്ങും അണിയറയും തീർത്തും വേർതിരിക്കേണ്ടതില്ല. അണിയറയിൽ ജോലി ചെയ്യുന്നവർ അരങ്ങു തകർക്കുന്നവരെ പോലെ അറിയപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ വിശുദ്ധർ വാഴുന്നത് അണിയറയിലാണെന്ന് അറിയുമ്പോൾ അരങ്ങിലാടാനാകാത്തതിനെപ്പറ്റി പരിഭവം പറയില്ല. അതെ, വിശുദ്ധരാകണം, അതാണ് പ്രധാനം. ഏറ്റവും എളിയതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വലിയ ആവേശത്തോടും സ്നേഹത്തോടും കൂടെ ചെയ്തു തീർക്കാൻ ശ്രമിച്ചു നോക്കൂ. ഉള്ളിലെ തിരുനാളം പ്രോജ്വലിക്കുന്നത് കാണാം. പ്രാർത്ഥന. ദൈവമേ, അങ്ങേക്കായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്നേഹം തണുത്തുറഞ്ഞ മാനസമാണ് എൻ്റേത്. സ്നേഹത്തിൽ ഒരു വീണ്ടു ജനനം എനിക്ക് തരിക. എളിയ കാര്യങ്ങൾ പോലും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും തണലിൽ ഞാൻ ചെയ്തു തീർക്കട്ടെ. അങ്ങനെ ഈ ലോകം എനിക്ക് അൾത്താരയാകട്ടെ. സൃഷ്ടവസ്തുക്കളെല്ലാം അൾത്താരമേശയിലെ വിഭവങ്ങളും. അങ്ങാകണം എൻ്റെ സകലതും. അങ്ങേയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ തേടരുത്. എന്നെയും ഒരു വിശുദ്ധനാക്കണമേ. ആമേൻ.